അരുണാചല മാഹാത്മ്യം. ലേഖകി പ്രൊഫസർ കെ പി യമുനാദേവി. ഭാരതം പുണ്യഭൂമിയാണ്. പൂർവജന്മാർജിത പുണ്യം കൊണ്ട് ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം കൈവരുകയുള്ളൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഭൂവിഭാഗത്തിൻ്റെ പവിത്രതയ്ക്ക് മാറ്റുകൂട്ടുന്ന നിരവധി പുണ്യസ്ഥലങ്ങളും നദികളും മലകളും ഇവിടെയുണ്ട്. കാശി, രാമേശ്വരം, ഗയ, മധുര, ദ്വാരക, അയോധ്യ, ഗംഗ, കാവേരി, പഴനി, ശബരിമല തുടങ്ങിയ പേരുകൾ ഭക്തർക്ക് രോമാഞ്ചത്തോടെയല്ലാതെ സ്മരിക്കാൻ പോലും സാധിക്കുകയില്ല. തീർത്ഥാടന കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന ഇത്തരം സ്ഥലങ്ങളും പുഴകളും മലകളും കാലാകാലങ്ങളിലായി ഇവിടെ ജീവിച്ച് യുഗപുരുഷന്മാരുടെ പാദസ്പർശം കൊണ്ട് കൂടുതൽ തീർത്ഥീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു സ്ഥലമാണ് തിരുവണ്ണാമല. ശ്രീ രമണ മഹർഷി 50-ൽ പുറം വർഷങ്ങൾ നീണ്ടുനിന്ന തൻ്റെ സാന്നിധ്യം കൊണ്ട് തമിഴ്നാട്ടിലെ ഈ ചെറു പട്ടണത്തെ അതീവ പാവനമാക്കി. തിരുവണ്ണാമല സ്ഥിതി ചെയ്യുന്നത് അരുണാചലം എന്ന പുണ്യാദ്രിയുടെ അടിവാരത്താണ്. തിരുവണ്ണാമല ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി കഴിച്ചുകൂട്ടിയ മഹർഷി 2 വർഷങ്ങൾക്ക് ശേഷം അരുണാചലത്തിലുള്ള വിരൂപാക്ഷ ഗുഹയിൽ താമസമാക്കി. അതായത് മലയുടെ ചെരിവുകളിലുള്ള 2-3 ഗുഹകളിലാണ് 1922 വരെയുള്ള കാലം ധ്യാനത്തിലും തപസ്സിലുമായി അദ്ദേഹം ചെലവഴിച്ചത്. ഭഗവാന്റെ അമ്മയുടെ സമാധി അടക്കം ചെയ്ത മലയുടെ തെക്കേ താഴ്വാരത്തിലാണ് പിൽക്കാലത്ത് രമണാശ്രമം ഉയർന്നു വന്നത്. അരുണാചലോദ്ഭവത്തെ കുറിച്ചൊരു പുരാണ കഥയുണ്ട്. പണ്ട് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തങ്ങളിൽ ആർക്കാണ് കൂടുതൽ മഹത്വം എന്നതിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടായത്രേ. ഈ തർക്കം തീർത്തു കിട്ടാനായി അവർ ശ്രീ പരമേശ്വരനെ സമീപിച്ചു. ശ്രീ പരമേശ്വരനാവട്ടെ ഒരു ജ്യോതിസ്തംഭമായി അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് സ്തംഭത്തിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്നവനാണ് ശ്രേഷ്ഠനെന്ന് പ്രഖ്യാപിച്ചു. ഉടൻ ബ്രഹ്മാവ് ഹംസരൂപത്തിൽ മുകളിലേക്ക് പറന്നു. വിഷ്ണു ഒരു വരാഹത്തിൻ്റെ രൂപമെടുത്ത് ഭൂമി തുരന്ന് താഴേക്കും പോയി. നിരവധി വർഷങ്ങൾ കഴിഞ്ഞു. മുകളിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്ന ഒരു കാട്ടുപൂ തെളിവായി കാണിച്ച് താൻ ജ്യോതിസ്തംഭത്തിൻ്റെ മുകളറ്റം കണ്ടെന്ന് ബ്രഹ്മാവ് അവകാശപ്പെട്ടു. എന്നാൽ വിഷ്ണുവാകട്ടെ തോൽവി സമ്മതിച്ചാണ് മടങ്ങി വന്നത്. മഹാദേവൻ വിഷ്ണുവിനെ വാഴ്ത്തി. നുണ പറഞ്ഞതിൽ ബ്രഹ്മാവ് ലജ്ജിക്കുകയും ചെയ്തു. ബ്രഹ്മാവും വിഷ്ണുവും കണ്ട ജ്യോതിർലിംഗം സാധാരണ ദൃഷ്ടികൾ കൊണ്ട് ദർശിക്കാൻ പറ്റാത്തത്ര ഉജ്ജ്വലമായിരുന്നു. അതിനാൽ ശ്രീ പരമേശ്വരൻ ആ രൂപം വെടിഞ്ഞ് ഇന്ന് നാം കാണുന്ന അരുണാചലമായി തീർന്നു. ഭഗവാൻ ഈ അവതാരമെടുത്തത് ഒരു ആർദ്ര ദിനത്തിലായിരുന്നു. എന്നാൽ ഈ ഗിരി ആദ്യമായി ആരാധിക്കപ്പെട്ടത് ഒരു ശിവരാത്രി ദിനത്തിലത്രേ. ഈ കാരണത്താൽ അരുണാചലത്തെ സംബന്ധിച്ചിടത്തോളം ശിവരാത്രി ദിനത്തിന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ മലമുകളിൽ ഒരു ജ്യോതിസായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഭഗവാൻ ജ്യോതിർലിംഗമായി രൂപമെടുത്തതിൻ്റെ സ്മരണയ്ക്കായി കൊല്ലം തോറും നെയ്യും കർപ്പൂരവും കൊണ്ട് ഗിരിശിഖരത്തിൽ ഒരു മഹാദീപം തെളിക്കപ്പെടുന്നു. ധനുമാസത്തിലെ കറുത്ത രാത്രിയിൽ പർവ്വത നിറകയിലെ വലിയ വാർപ്പിൽ നിന്ന് പൊങ്ങിവരുന്ന ജ്വാല ആദ്യം കാണുന്നതാരോ ആ ഭക്തൻ പരമഭാഗ്യവാൻ എന്ന് കരുതപ്പെടുന്നു. മുകളിൽ പറഞ്ഞ പുരാവൃത്തം അരുണാചലം എന്ന ചെറു പർവ്വതത്തിൻ്റെ മാഹാത്മ്യം ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം അദ്വൈത സിദ്ധാന്തത്തിൻ്റെയും ആത്മാന്വേഷണ മാർഗത്തിൻ്റെയും ശ്രേഷ്ഠതയെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ജിജ്ഞാസുക്കളായ ഭക്തർക്കു വേണ്ടി ശ്രീ രമണ മഹർഷി അരുണാചലം എന്ന പദം നിർവചിച്ചു കൊടുത്തിട്ടുണ്ട്. അരുണ നിറം ചുവപ്പ് നിറമാണല്ലോ. അരുണം അഗ്നിക്ക് തുല്യം ശോഭിക്കുന്നതുമാണ്. അഗ്നിയുടെ 2 പ്രധാന ഗുണങ്ങൾ അതിൻ്റെ ദാഹകശക്തിയും ചൂടുമാണല്ലോ. ജ്ഞാനാഗ്നി അജ്ഞാനനാശകമാണ്. അത് തപിപ്പിക്കുന്നതില്ലതാനും. അരുണാചലം ജ്ഞാനാചലം തന്നെയാണെന്നാണ് ശ്രീ രമണൻ പറയാറുണ്ടായിരുന്നത്. ജ്ഞാനാഗ്നി അചല രൂപത്തിൽ നിൽക്കുകയായതുകൊണ്ട് അരുണാചലത്തിലെ ഗുഹകളും മറ്റും പ്രകാശപൂരിതങ്ങളായി അദ്ദേഹത്തിന് ദർശനമുണ്ടായിരുന്നു. അരുണാചലത്തിൻ്റെ മാഹാത്മ്യം ശിവപുരാണത്തിലും ബ്രഹ്മാണ്ട പുരാണത്തിലും സ്കാന്ത പുരാണത്തിലും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ദർശനാദ് അബ്രസദസി ജനനാത് കമലാലയെ, കാശ്യാന്തു മരണാൻ മുക്തി സ്മരനാദ് അരുണാചലേ. ചിദംബരത്തെ ദർശിക്കുന്നതുകൊണ്ടും തിരുവാരൂരിൽ ജനിക്കുന്നതുകൊണ്ടും കാശിയിൽ മരിക്കുന്നതുകൊണ്ടും അരുണാചലത്തെ സ്മരിക്കുന്നതുകൊണ്ടും മുക്തി ലഭിക്കുന്നു എന്ന് സ്ഥലപുരാണം ഘോഷിക്കുന്നു. ഈ പുണ്യാദ്രിയുടെ മൂന്ന് നാഴിക ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരുടെ സകല പാപങ്ങളും നശിച്ച് അവർ മോക്ഷം പ്രാപിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. തിരുജ്ഞാന സംബന്ധർ, തിരുനാവുക്കരശർ, സുന്ദരർ, മാണിക്യവാസകർ, അരുണഗിരിനാഥർ തുടങ്ങിയ ഭക്തകവികൾ ഈ പുണ്യാചലത്തെക്കുറിച്ച് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗിരിപ്രദക്ഷിണം ലോകത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണത്തിന് തുല്യമായി പറയപ്പെടുന്നു. അരുണാചലത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീ രമണ മഹർഷി 5 സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അരുണാചല അക്ഷര മണമാല, അരുണാചല നവമണിമാല, അരുണാചല പതികം, അരുണാചല അഷ്ടകം, അരുണാചല പഞ്ചരത്നം എന്നിവയാണവ. അരുണാചല അക്ഷര മണമാലയിൽ ജീവാത്മാവായ ഭക്തൻ പരമാത്മാവായ അചലത്തെ മധുരഭാവത്തിൽ വരിക്കുന്നതിൻ്റെ വർണ്ണനയാണുള്ളത്. അരുണാചല നവമണിമാലയിൽ ഭക്തന് വാത്സല്യഭാവമാണ് ഗിരിയോട്. അരുണാചല പതികത്തിലാകട്ടെ സ്വാത്മാവായ ഗിരി തന്നിൽ ശരണാഗതിയടഞ്ഞ ഭക്തനെ കാരുണ്യത്തോടെ തന്നിലേക്ക് ആകർഷിക്കുന്നതായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അരുണാചല അഷ്ടകത്തിൽ ഭക്തൻ അന്തർമുഖനാണ്. ഈ ഭക്തൻ ഞാൻ ആരാ എന്ന അന്വേഷണ ബുദ്ധിയോടെ സ്വഹൃദയാന്തർഭാഗത്ത് നിമർജ്ജനം ചെയ്യുന്നു. അരുണാചല പഞ്ചരത്നത്തിൽ പരിപക്വനായ ഭക്തൻ ജഗത്തിനെ ജ്യോതിസ്വരൂപമായി കണ്ട് ഈ അധിഷ്ഠാനത്തിൽ സങ്കല്പിക്കപ്പെട്ട ചിത്രങ്ങളാണ് സൃഷ്ടിസ്ഥിതിലയങ്ങൾ എന്ന് ഉറപ്പിക്കുന്നു. പ്രാണനെയും മനസ്സിനെയും നിയന്ത്രിച്ച് അന്തർമുഖനായിരിക്കുന്ന യോഗിക്ക് അരുണാചല ജ്യോതിസിനെ ദർശിക്കുവാൻ സാധിക്കുമെന്ന് ശ്രീ രമണ മഹർഷി ഈ കൃതിയുടെ 4 ശ്ലോകത്തിൽ ഉറപ്പിച്ചു പറയുന്നു. ഈ യോഗി സ്വാത്മാവും വിശ്വജ്യോതിസ്സും അരുണാചലവും എല്ലാം ഒന്നു തന്നെ എന്ന സത്യം ദർശിക്കുന്നുവെന്ന് ഭഗവാൻ പറയുമ്പോൾ അരുണാചല മഹിമയിൽ ആർക്ക് വിശ്വാസം ജനിക്കാതിരിക്കും? മുമുക്ഷുക്കൾക്ക് മോക്ഷം കരതലാമലകം പോലെ സുപ്രാപ്യമായി തീർക്കുവാൻ അരുണാചലത്തിന് സാധ്യമാണ് എന്ന് പുരാണങ്ങൾ പറയുന്നു. ഈ വിശ്വാസം ഭക്തജന ഹൃദയങ്ങളിൽ അരക്കിട്ടുറപ്പിക്കുവാൻ പോന്ന അനവധി വാക്കുകൾ ശ്രീ രമണ തിരുവായ്മൊഴികളുടെ കൂട്ടത്തിലുണ്ട്. ഒരു ആശ്രമ സന്ദർശകന് സംശയനിവൃത്തി വരുത്തിക്കൊണ്ട് ഒരിക്കൽ മഹർഷി ഇപ്രകാരം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജീവിക്കുന്നവർക്ക് തപസ്സും ദീക്ഷയും കൂടാതെ തന്നെ മുക്തി ലഭിക്കും. ശിവൻ പറയുകയാണ്, എൻ്റെ ആജ്ഞ കൊണ്ട്, അരുണാചല ശിവന്റെ ഇച്ഛ കൊണ്ടാണ് അവർക്ക് മോക്ഷം കിട്ടുന്നത്. ശൈവമുനിയും മഹാജ്ഞാനിയുമായിരുന്ന തിരുജ്ഞാന സംബന്ധർ തിരുവണ്ണാമലയ്ക്ക് അടുത്തുള്ള അരയണി നല്ലൂർ എന്ന സ്ഥലത്ത് കുറച്ചു ദിവസം താമസിക്കുകയുണ്ടായി. ആ ഇടയ്ക്ക് ഒരു വൃദ്ധൻ സംബന്ധരുടെ അടുത്തെത്തി. കയ്യിലൊരു പൂവട്ടിയുണ്ടായിരുന്നു. താൻ അരുണാചല രൂപിയായ ഭഗവാന്റെ ഭൃത്യനാണെന്നാണ് ചോദ്യത്തിന് വൃദ്ധൻ മറുപടി പറഞ്ഞത്. ഈ പുണ്യഗിരിയൊന്ന് കാണണമെന്ന് തോന്നിയ മുനിയോട് ഗിരി വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും പൂ ശേഖരിച്ചുകൊണ്ട് ദിവസേന അവിടെ നിന്ന് താൻ അരയണി നല്ലൂർ വരെ നടക്കാറുണ്ടെന്നും അയാൾ പറഞ്ഞു. അവർ ഒന്നിച്ച് ഗിരിനികടത്തിലേക്ക് നടക്കാൻ തുടങ്ങി. ഭക്തരുടെ ഒരു വലിയ സംഘവും അവരോടൊപ്പം ചേർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ വൃദ്ധൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരിക്കുന്നതായി സംബന്ധർ കണ്ടു. അപ്പോഴേക്കും ഈ തീർത്ഥാടകരുടെ സകല ആഗ്രഹങ്ങളും നിറവേറുമെന്നും ഭഗവാൻ പറഞ്ഞു. അരുണാചലവും ശ്രീ പരമേശ്വരനും ഒന്നു തന്നെയെന്ന് സംബന്ധർക്ക് ബോധ്യമാവുകയും ചെയ്തു. അരുണാചലത്തെ സ്തുതിച്ച് അദ്ദേഹം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. അവയിലൊന്നിൽ അദ്ദേഹം, ഹേ അരുണാചലമേ, അമൂർത്തമായ ജ്ഞാനത്തിൻ്റെ മൂർത്തരൂപമാണ് അവിടുന്ന്. അവിടുത്തെ കൃപ കൊണ്ട് ഭക്തരുടെ ദേഹാത്മബുദ്ധി ദൂരീകരിക്കപ്പെടുന്നു. സത്യാന്വേഷിയായിരുന്ന പോൾ ബ്രണ്ടൺ എന്ന പാശ്ചാത്യ ചിന്തകൻ ഭാരതം യോഗികളുടെ നാടാണെന്ന് കേട്ട് ഇവിടെ എത്തി. നിരവധി നാളത്തെ അന്വേഷണ ഫലമായി ബ്രണ്ടന് ഒരു യഥാർത്ഥ യോഗിയെ കാണാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. ഇത് അരുണാചല മഹായോഗിയായിരുന്ന ശ്രീ രമണനല്ലാതെ മറ്റാരുമായിരുന്നില്ല. ആത്മചൈതന്യം രൂപമെടുത്തതുപോലെ തിരുവണ്ണാമലയിൽ വിളങ്ങിയ മഹർഷി ആദ്യ സന്ദർശനത്തിൽ തന്നെ ബ്രണ്ടന് തന്റെ തത്വം മൗനത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തുവെങ്കിലും ചിത്തമാം വലിയ വൈരി കീഴമന്നത്തൽ തീർന്ന യതിവര്യരെ തേടിയുള്ള ബ്രണ്ടന്റെ അന്വേഷണം തുടർന്നു പോയി. നേരത്തെ താൻ സമീപിച്ചിരുന്ന ശ്രീ കാഞ്ചി ശങ്കരാചാര്യ സ്വാമികൾ പ്രവചിച്ചതുപോലെ തനിക്ക് യോജിച്ച ഗുരു ശ്രീ രമണൻ മാത്രമാണെന്ന് ബ്രണ്ടൻ മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. ഈ തിരിച്ചറിവ് ഒരു തിരിച്ചുവരവിന് കാരണവുമായി. തുടർന്ന് അരുണാചലത്തെക്കുറിച്ചും അദ്ദേഹം ഒരു പഠനം നടത്തി. ഈ പഠനം തീർച്ചയായും അരുണഗിരിയുടെ അകവും പുറവും മനസ്സിലാക്കിക്കൊണ്ടുള്ളതായിരുന്നു. തന്റെ ആദ്യത്തെ ആശ്രമ സന്ദർശനത്തിന് മുൻപ് അരുണാചലം ഭൂമിയുടെ നേർമധ്യമാണെന്ന് അവകാശപ്പെട്ട ഒരു ഭക്തന്റെ അഭിപ്രായത്തോട് മനസ്സുകൊണ്ടാണെങ്കിലും ഹൗ നേവ് എന്ന് പ്രതികരിച്ച ബ്രണ്ടൻ പിന്നീട് സർവാത്മന ഈ ഗിരിയുടെ അനാദൃശ്യത്വം അംഗീകരിച്ചുവെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അരുണാചലത്തെക്കുറിച്ച് ശ്രീ രമണ മഹർഷി എഴുതിയതും പറഞ്ഞതുമെല്ലാം അദ്ദേഹം സസൂക്ഷ്മം പഠിച്ചു. അവയുടെ പൊരുൾ മനസ്സിലാക്കി. ഭഗവാനും ഗിരിയും രണ്ടല്ലെന്നും ഭഗവാൻ നിത്യശുദ്ധമുക്തമായ ആത്മാവ് തന്നെയാണെന്ന് ബ്രണ്ടൻ അനുഭവിച്ചറിഞ്ഞു. ശ്രീ രമണ വിരചിതമായ ഒരു കൃതിയിൽ അരുണഗിരി തന്റെ ഗൃഹത്തിൽ വന്ന് അവിടെ നിന്ന് തന്നെ ആകർഷിച്ച് സ്വഗൃഹത്തിലാക്കിയതായി മഹർഷി പറയുന്നു. ഗിരിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വേറൊരിടത്ത് തന്റെ മഹാമൗനത്തിലൂടെ മൗനം ഭജിക്കാനുള്ള ആജ്ഞ അരുണാചലം തനിക്ക് നൽകിയതായി പറയുന്നു. ഉൾക്കണ്ണുകൊണ്ട് ആത്മാവിനെ ദർശിച്ച് ആത്മാവിൽ യഥാർത്ഥ സ്വരൂപം അറിയുക എന്ന പരമതത്വം തനിക്ക് ഉപദേശിച്ചു തന്നത് അരുണാചലത്താൽ ക്ഷണിക്കപ്പെട്ട് അവിടെ എത്തിയ നിലയ്ക്ക് തന്റെ സംരക്ഷണം അരുണാചലത്തിന്റെ ബാധ്യതയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ജീവാത്മാക്കളെ നിരന്തരം തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പർവ്വതരൂപിയായ പരമാത്മാവ് തന്നെ സ്മരിക്കുന്നവരെ പോലും തന്നിലേക്ക് കൊണ്ടുവന്ന് തന്നിൽ ലയിപ്പിക്കുന്നു. പ്രത്യക്ഷത്തിൽ അചേതനവും അചലവുമെങ്കിലും അരുണാചലം ലൗകികതയുടെ അന്തകനാണ്. അരുണാചലേശ്വരന്റെ ശക്തി മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ വിഷമം. ബാല്യത്തിൽ തന്നെ അരുണാചലം എന്ന നാമം അതിശ്രേഷ്ഠവും അനുപമവുമാണെന്നൊരു ധാരണ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ അർത്ഥവ്യാപ്തി എനിക്ക് പിടികിട്ടിയിരുന്നില്ല. മുന്നറിവ് കൂടാതെ ഇവിടേക്ക് വലിച്ചടുപ്പിക്കപ്പെടുമ്പോൾ അരുണാചലം ഈ ഗിരിയാണെന്ന് ഞാൻ അറിഞ്ഞു. നിശ്ചലനായിപ്പോയി. ഞാൻ പിന്നീട് അരുണാചലം പരമമായ ശാന്തിയാണെന്നും അറിഞ്ഞു എന്ന് ഒരു കൃതിയിൽ മഹർഷി പറയുന്നു. അരുണാചലം ഭക്തർക്ക് ഇഷ്ടം കൊടുക്കുന്ന ഭുവനജനകനാണെന്ന് അനുഭവസ്ഥർ പറയുന്നു. അരുണാചല ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു പശുവിന്റെ കാലുകൾ പൂർണ്ണ രൂപത്തിലാക്കിയത് ഒരു കെട്ടുകഥയല്ല. സമീപകാലത്തും ഇതുപോലൊരു സംഭവമുണ്ടായി. ആശ്രമവാസികൾക്കും തിരുവണ്ണാമലക്കാർക്കും സുപരിചിതനായിരുന്ന കുപ്പു അയ്യർ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരാളായിരുന്നു. മണ്ണിൽ കൂടി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന കുപ്പു അയ്യരുടെ മുൻപിൽ ഒരിക്കലൊരു വൃദ്ധൻ അയ്യരോട് ആജ്ഞാപിച്ചു. അത്ഭുത സ്തബ്ധനായിപ്പോയ കുപ്പു അയ്യർ തികച്ചും അനൈശ്ചികമായി ഉടൻ എഴുന്നേറ്റു നിന്ന് തുടർന്ന് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്ന ശേഷം അയ്യർ തിരിഞ്ഞു നോക്കി. വൃദ്ധൻ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അത്തരമൊരാളെ പിന്നീട് ആരും കണ്ടിട്ടില്ലത്രേ. ഈ സംഭവത്തെക്കുറിച്ച് കുപ്പു അയ്യർ പറഞ്ഞത് കേട്ട തിരുവണ്ണാമലക്കാർക്ക് അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അരുണാചലോദ്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യത്തിന് ഒരു അനുബന്ധമുണ്ട്. ജ്യോതിസ്തംഭത്തിന്റെ ചുവടറ്റം അന്വേഷിച്ചു പോയ വിഷ്ണുവിന് മാർഗമധ്യേ ഒരു വിചിത്ര അനുഭവമുണ്ടായി. വിഷ്ണു തന്റെ ഹൃദയമധ്യത്തിലായി ഒരു ജ്യോതിസിനെ ദർശിക്കാൻ തുടങ്ങി. അതോടെ തന്റെ ശരീരബോധവും സ്ഥലകാലബോധവും അസ്തമിക്കുകയും ചെയ്തു. ദേഹാത്മബുദ്ധികളാണ് നമ്മൾ എങ്കിലും സത്യാന്വേഷണ ത്വരയോടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾക്ക് ഭഗവത് അനുഗ്രഹം കൊണ്ട് ഉള്ളിലെ വെളിച്ചമെന്ന നിതാന്ത സത്യത്തെ കാണാനാകും. ഈശ്വരൻ ആത്മസ്വരൂപിയാണെന്ന് മനസ്സിലാക്കുന്നതോടെ നമ്മുടെ ദേഹാത്മബുദ്ധി നശിക്കുകയും ഭഗവാനിൽ പരിപൂർണ ശരണാഗതി അടയാൻ നമ്മൾക്ക് തടസ്സമൊന്നുമില്ലാതായി തീരുകയും ചെയ്യും. അകത്തും പുറത്തുമുള്ളത് ഒരേ വെളിച്ചം തന്നെയെന്ന് ബോധ്യം വരുന്നു. ഇത് തന്നെയല്ലേ ആത്മസാക്ഷാത്കാരം? അന്ത്യകാലത്ത് സകലരും അരുണാചല സന്നിധിയിലെത്തും എന്ന ശ്രീ രമണ വചനത്തിന്റെ അർത്ഥവും വേറൊന്നല്ലോ. ഓം തത്സത് ശ്രീ രമണാർപ്പണമസ്തു.